بسم الله الرحمن الرحيم
فوجدا عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما
അപ്പോൾ അവർ രണ്ടുപേരും നമ്മുടെ ദാസന്മാരിൽ ഒരാളെ കണ്ടെത്തി. അദ്ദേഹത്തിന് നാം നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യം നൽകുകയും നമ്മുടെ പക്കൽ നിന്നുള്ള ജ്ഞാനം നാം അദ്ദേഹത്തെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മൂസ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾക്ക് പഠിപ്പിക്കപ്പെട്ട സന്മാർഗജ്ഞാനത്തിൽ നിന്ന് എനിക്ക് താങ്കൾ പഠിപ്പിച്ചു തരുന്നതിനായി ഞാൻ താങ്കളെ അനുഗമിക്കട്ടെ. അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും താങ്കൾക്ക് എന്റെ കൂടെ ക്ഷമിച്ചു കഴിയാൻ സാധിക്കുകയേ ഇല്ല. താങ്കൾ സൂക്ഷ്മമായി അറിഞ്ഞിട്ടില്ലാത്ത ഒരു വിഷയത്തിൽ താങ്കൾക്ക് എങ്ങനെ ക്ഷമിക്കാനാകും?
നമസ്കരിക്കുന്നവന്റെ സുത്ര എന്ന് പറഞ്ഞാല് നമസ്കരിക്കുന്നവന്റെ മറ എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്നവൻ ശരീരത്തിൽ അവറത്ത് വസ്ത്രം മറക്കണതാ അല്ല. ഇവിടെ ഉദ്ദേശം പിന്നെ സുത്രത്തുൽ മുസല്ലി എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്നവൻ തന്റെ മുന്നിലൂടെ കടന്നു പോകുന്നവരെ തടയുവാൻ നിശ്ചയിക്കുന്ന അതിര്. അതേപോലെ തന്നെ ഒരാൾ നമസ്കരിക്കുകയാണ് എങ്കിൽ ആ നമസ്കരിക്കുന്നവൻ തന്റെ മുന്നിലൂടെ കടന്നുപോകുന്നവർക്ക് ഇയാൾ നമസ്കരിക്കുകയാണ്, അവയെ നമസ്കരിക്കാൻ, അതുകൊണ്ട് ഇയാളുടെ മുന്നിലൂടെ നടക്കാൻ പറ്റൂല, ഒരു പരിധിക്കപ്പുറമല്ലാതെ എന്നറിയിക്കാനുള്ള അടയാളം. പിന്നെ നമസ്കരിക്കുന്നവന്റെ നമസ്കാരത്തിൽ അള്ളാഹുവിനോടുള്ള മുനാദാത്തിലും മുനാജാത്തിലുമാണ്, അള്ളാഹുവിനെ വിളിക്കുക അള്ളാഹുവിനോടുള്ള സംഭാഷണമാണ്. അപ്പൊ ഖുശുവോടുകൂടിയാണ് നമസ്കാരം എന്ത് ചെയ്യേണ്ടത്, ഒരാൾ നിർവഹിക്കേണ്ടത്. മുന്നിൽ സുത്രയുണ്ടെങ്കിൽ ആ സുത്രയിലേക്ക് നോക്കി സുത്രയെ വിട്ടുകിടക്കാതെ ദൃഷ്ടി പിന്നെ ഏകോപിപ്പിച്ച് ഒരാൾക്ക് ഖുശുവോടുകൂടി നിസ്കരിക്കാൻ പറ്റും. അതേസമയം സുത്ര ഇല്ല എങ്കിൽ അയാൾ എന്ത് ചെയ്യും, ചിലപ്പോ ഖുശുവ് നഷ്ടപ്പെട്ടവനാകും, പിന്നെ ദൃഷ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ട്. അപ്പൊ സുത്ര വെക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചില ധർമ്മങ്ങളുണ്ട്. ഏതായാലും ബാബു സുത്രത്തിൽ മുസല്ലി നമസ്കരിക്കുന്നവന്റെ സുത്രയെ പരാമർശിക്കുന്ന അധ്യായം. സുത്ര എന്ന് പറഞ്ഞാല് മറ എന്നാണ്, സുത്ര സിത്ർ സുത്ര. ആ വിഷയത്തിൽ ഏതാനും ഹദീസുകളാണ് ഇമാമുൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി കൂടെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ഹദീസ് അൻ അബി ജുഹൈം ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു قال رسول الله صلى الله عليه وسلم لو يعلم المار بين يدي المصلي ماذا عليه من الاثم لكان ان يقف 40 خيرا له من ان يمر بين يديه متفق عليه ووقع في البزار واللفظ للبخاري له واللفظ للبخاري ووقع في البزار من وجه اخر 40 خريفا അദ്ദേഹത്തിന്റെ വിളിപ്പേരാണ് അബു ജുഹൈം. അദ്ദേഹത്തിന്റെ പേര് അബ്ദുള്ള എന്നാണ്, അബ്ദുള്ള ഇബ്നുൽ ഹാരിസ് ആണ് അദ്ദേഹം. അബു ജഹം എന്നും അദ്ദേഹത്തിന് പേര് വിളിപ്പേരുണ്ട്. അബു ജഹം, അബു ജഹം എന്നും അബു ജുഹൈം എന്നും വിളിപ്പേരുണ്ട്. അദ്ദേഹം അൻസാരിയാണ്, അൻസാരിയാണ്. അബു ജുഹൈം ഇബ്നുൽ ഹാരിസ് ഉൽ അൻസാരി, അൻസാരിയാണ് അദ്ദേഹം. മുആവിയ റളിയല്ലാഹു ഖിലാഫത്തിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അബു ജുഹൈം അല്ലെങ്കിൽ അബു ജുഹും അബ്ദുള്ള ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൽ നിവേദനം. അബു ജുഹൈം ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു നിവേദനം, അദ്ദേഹം പറയണം, قال رسول الله صلى الله عليه وسلم الله عند رسول صلى الله عليه وسلم തങ്ങൾ പറഞ്ഞിരിക്കുന്നു, لو يعلم المار بين يدي المصلي, لو يعلم അറിഞ്ഞിരുന്നുവെങ്കിൽ, المار مار എന്നാണ് മറ എന്നാണ് നടന്നു, مار എന്നാണ് നടക്കുന്നവൻ, المار നടക്കുന്നവൻ, لو يعلم المار നടക്കുന്നവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, എവിടെ നടക്കുന്നവൻ, بين يدي المصلي നമസ്കരിക്കുന്നവന്റെ മുമ്പിൽ, ബൈന യദൈ അൽ മുസല്ലി നമസ്കരിക്കുന്നവന്റെ മുമ്പിൽ. യദുൽ മുസല്ലി എന്നാണ് നമസ്കരിക്കുന്നവന്റെ കൈ എന്നാണ്, യദൈ അൽ മുസല്ലി എന്നാണ് നമസ്കരിക്കുന്നതിന്റെ ഇരു കരങ്ങൾ എന്നാണ്, രണ്ട് കൈ അതിന്റെ ഇടയിലാണ്. ബൈന യദൈ അൽ മുസല്ലി എന്ന നമസ്കരിക്കുന്നവന്റെ ഇരു കരങ്ങൾക്കിടയിൽ എന്നാല് അതാണ് എന്ത് നമസ്കരിക്കുന്നവന് മുൻഭാഗം. അപ്പോ ലൗ യഅലമുൽ മാറു ബൈന യദൈ മുസല്ലി, നമസ്കരിക്കുന്നവന്റെ മുന്നിലൂടെ നടക്കുന്നവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, മാദാ അലൈഹി നമല്ലദി അലൈഹി, അവന്റെ മേൽ എന്താണ് ഉള്ളതെന്ന്, മിനൽ ഇസ്, മിനൽ ഇസ് എന്നാണ് കുറ്റമായിട്ട്, കുറ്റം പാപം, പാപമായിട്ട്. അപ്പൊ കുറ്റമായി പാപമായി അവന്റെ മേൽ എന്താണ് ഉള്ളത് എന്ന് അവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, ലക്കാന അയ്യഖിഫ് അർബഈന ഖൈറൻ ലഹു മിൻ അയ്യമുറ ബൈന യദൈ, അറിഞ്ഞിരുന്നുവെങ്കിൽ അതിന്റെ ജവാബാണിത്, ലക്കാന അയ്യഖിഫ് അവൻ നിൽക്കലായിരുന്നു, അർബഈൻ നാൽപ്പത്, നാൽപ്പത് അത് 40 മിനിറ്റാകാം, 40 മണിക്കൂറാകാം, 40 ആഴ്ചയാകാം, 40 മാസമാകാം, 40 കൊല്ലാകാം, ഏതായാലും 40 അവൻ നിൽക്കലാണ്. മനസ്സിലാം, ഖൈറൻ ലഹു അവന് ഉത്തമമായത്, മിൻ അയ്യമുറ നടക്കുന്നതിനേക്കാൾ, അവൻ നടക്കുന്നതിനേക്കാൾ, ബൈന യദൈഹി അവന്റെ മുന്നിലൂടെ, നമസ്കരിക്കുന്നവന്റെ മുന്നിലൂടെ, നമസ്കരിക്കുന്നവന്റെ മുന്നിലൂടെ. ഒന്നുകൂടി, ലൗ യഅലമുൽ മാറു ബൈന യദൈൽ മുസല്ലി, നമസ്കരിക്കുന്നവന്റെ മുന്നിലൂടെ നടക്കുന്നവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, മാദാ അലൈഹി മിനൽ ഇസ്മ് കുറ്റമായി പാപമായി അവന്റെ മേൽ എന്താണ് ഉള്ളത് എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ, ലക്കാന അയ്യഖിഫ് അർബഈൻ നാൽപ്പത്, നാൽപ്പത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ള ഉദ്ദേശം അവിടെ പറഞ്ഞില്ല, നിൽക്കലാണ് ഖൈറല്ലഹു അവന് ഉത്തമമായിട്ടുള്ളത്, മിൻ അയ്യമുറ ബൈന യദൈഹി നമസ്കരിക്കുന്നവന്റെ മുന്നിലൂടെ നടക്കുന്നതിനേക്കാൾ, നമസ്കരിക്കുന്നവന്റെ മുന്നിലൂടെ നടക്കുന്നതിനേക്കാൾ. ഹദീസ് മുത്തഫഖുൻ അലൈഹി, ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മുത്തഫഖുൻ അലൈഹിയാണ്. അബു ജുഹൈമിൽ നിന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഹദീസിന്റെ ലഫ്ദ് അൽ ബുഖാരി, ബുഖാരിയുടെ പദപ്രയോഗമാണ്. ഇത് മറ്റൊരു നിലക്ക് വസ്സാറിൽ നിന്ന് വന്നിട്ടുണ്ട്, ബസാറിന്റെ മുസ്നദിൽ ഇത് മറ്റൊരു നിലക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് അർത്ഥം. അതിലുള്ളത് ഇവിടെ അയ്യഖിഫ് അർബഈൻ എന്ന് പറഞ്ഞല്ലേ, 40 നിൽക്കലാണ് എന്ന് പറഞ്ഞല്ലേ, അത് അർബഈന ഖരീഫൻ എന്നാണ്. അർബഈന ഖരീഫ് എന്നാണ് എന്താ ഖരീഫ് എന്നുള്ളത്, ആ വർഷത്തിന് പ്രയോഗിക്കും, വർഷത്തിന് പ്രയോഗിക്കും. അതിന്റെ ഉദ്ദേശം ഞാൻ പറയാം, ഖരീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തെ 4 ഭാഗാക്കിയാൽ നമുക്ക് പിന്നെ ശിത ഉണ്ട്, സൈഫ് ഉണ്ട്, പിന്നെ ഖരീഫ്, മനസ്സിലായി, പിന്നെ ഇങ്ങനെ 4 കാലമാണ്. പിന്നെ സെപ്റ്റംബർ 22 മുതൽ ഡിസംബർ 22 വരെയുള്ള പീരീഡാണ് ഖരീഫ്, പഴങ്ങളൊക്കെ പറിക്കണ ടൈം ഖരീഫ്. അതുകൊണ്ടാണ് പിന്നെ പറിച്ചെടുത്തു എന്നർത്ഥം വരുന്ന ഖരീഫ് എന്നുള്ള പദം ആ പീരീഡിനിട്ട്. ഇപ്പൊ നമ്മൾ പിന്നെ ഉഷ്ണകാലം, ശൈത്യകാലം, പിന്നെ ഹേമന്തകാലം, വസന്തം, വസന്തകാലം, ഇങ്ങനെ 4 കാലമല്ലേ. അറബിയിലും ഇത് ഒരു വർഷത്തിലെ നാല് ഫസലുകളാണ്, നാല് ഫസലുകളാണ്. അതിൽ ഖരീഫ് പിന്നെ ഈ പീരീഡിനാണ് പറയുക, ഡിസംബർ സെപ്റ്റംബർ 22 മുതൽ ഡിസംബർ 22 വരെയുള്ള ആ ടൈമിന്, ആ സമയത്തിന്റെ പ്രത്യേകത അത് അന്ന് പഴങ്ങളൊക്കെ പറിക്കുന്ന ഒരു കാലഘട്ടമാണ്, അതുകൊണ്ട് തന്നെ ആ പേരിട്ട്. പക്ഷെ അറബികൾ എന്ത് ചെയ്യുന്നറിയോ, ജുസ് പറഞ്ഞു കുല്ലുദ്ദേശിക്കും. ജുസ് പറഞ്ഞു കുല്ലുദ്ദേശിക്കുന്നതാണ് എന്താ, ഇപ്പൊ വർഷത്തിന്റെ ഒരു ഭാഗമാണ് എന്ത് ഖരീഫ്, അത് വർഷത്തിന് മൊത്തത്തിൽ പറയുന്ന അർത്ഥം, വർഷത്തിന് മൊത്തത്തിൽ പറയും. അതുകൊണ്ടാണ് അർബഈന ഖരീഫ് എന്ന് പറഞ്ഞാൽ 40 വർഷം എന്ന് പറയുന്നത്, അർത്ഥം പറയുന്നത് അത് ഉദ്ദേശാർത്ഥമാണ്, 40 വർഷം. അപ്പൊ ഇവിടെ ഈ ഹദീസ് ഉണ്ടല്ലോ, നമസ്കരിക്കുന്നവന്റെ മുന്നിലൂടെ ഒരാൾ നിസ്കരിക്കുകയാണ്, അവന്റെ മുന്നിലൂടെ നടക്കുന്നതിന്റെ കുറ്റം ഒരാൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ആ നടക്കുന്നവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഈ ഈ റിവായത്തിന്റെ മുഖവിലൊക്കെ എടുത്താൽ 40 വർഷം നിൽക്കലാണ്, കാത്തു നിൽക്കലാണ്, നിസ്കാരം കഴിയാൻ കാത്തു നിൽക്കലാണ് മുന്നിലൂടെ നടക്കുന്നതിനേക്കാൾ അവന് ഉത്തമം എന്നാണ്. അപ്പൊ അതെന്താണ് അറിയിക്കുന്നത്, എന്താ അറിയിക്കുന്നത്, നമസ്കരിക്കുന്നവന്റെ മുന്നിലൂടെ നടക്കുക എന്നുള്ളത് എന്താണ്, വലിയ കുറ്റമാണ്, ഗൗരവമേറിയ പാപമാണ് എന്നുള്ളതാണ്, മനസ്സിലായോ? അതാണ് ഹദീസ്. സ്വാഭാവികമായിട്ടും ഇണ്ട്, ഈ ഹദീസുകളൊക്കെ കുറെ മസാലകളാണ്, അത് നമ്മൾ പരത്തി പറയുന്നില്ല. ഇവിടെ ഒന്ന്, ഈ അർബഈന ഖരീഫൻ എന്നുള്ള റിവായത്തിനെ, ഇത് ബസാറിന്റെ മുസ്നദിന്റെ റിവായത്താണ്, അതിനെന്ത് ചെയ്തിട്ടുണ്ട്, പണ്ഡിതന്മാർ നിരൂപിച്ചിട്ടുണ്ട്. കാരണം നിരൂപിക്കാൻ കാരണം സഹീഹ് ബുഖാരി, സഹീഹ് മുസ്ലിം, അതേപോലെ സുനൈൻ അബീ ദാവൂദ്, സുനൈൻ തുർമുദി, സുനൈൻ ഇബ്നു മാജ, സുനൈൻ നസായി, ഇതിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മുസ്നദ് അഹമ്മദ്, ഇതിലൊക്കെ ഈ ഹദീസ് വന്നിട്ടുണ്ട്. അതിലൊന്നും എന്തില്ല, അർബഈൻ എന്നല്ലാതെ എന്തില്ല, ഖരീഫില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഈ അർബഈന ഖരീഫ് എന്നുള്ളത് ശാദാണ്, തെളിവിന് കൊള്ളൂല എന്നാണ് പണ്ഡിതന്മാരിൽ പ്രബലരായവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ അർബഈന ഖരീഫ് 40 വർഷം എന്നുള്ളത് അവിടെ പറയാതിരിക്കലാണ് എന്ത് പിന്നെ ഉത്തമം. എന്തുകൊണ്ട്, അർബഈൻ എന്ന് പറഞ്ഞാൽ അവിടെ അർബഈൻ അല്ല ഉദ്ദേശം. പിന്നെയോ, ഈ നിസ്കാരം തീരാൻ എത്ര കാലമായിട്ടുണ്ടെങ്കിലും നടന്നു പോകാതിരിക്കലാന്ന് ആളുകൾ മനസ്സിലാക്കലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അർബഈൻ ദഖീഖയാണോ, അതല്ല അർബഈൻ യൗമാണോ, അയ്യാമാണോ, അർബഈൻ യൗമാണോ, അല്ലെങ്കിൽ അർബഈൻ 40 ആഴ്ചയാണോ, 40 മാസമാണോ, 40 കൊല്ലാണോ, അതതിന്റെ ആ ഗൗരവം അറിയിക്കാനാണ് അർബഈൻ എന്ന് പറഞ്ഞത്, മനസ്സിലല്ലേ? അത് എത്ര കാലമാണ് ഇയാൾ നിസ്കാരം തീരാൻ അത്രയും കാലം കാത്തു നിൽക്കുകയാണ് വേണ്ടത് എന്നുള്ളത് അറിയിക്കാനാണ് ഇവിടെ അർബഈൻ എന്ന് പ്രയോഗിച്ചത്. അതുകൊണ്ട് തന്നെ അത് വർഷത്തിനാക്കിയിട്ട് പറയേണ്ടതില്ല. പ്രത്യേകിച്ച് ഈ പിന്നെ അർബഈന ഖരീഫ് എന്നുള്ളത് ബസാറിന്റെ മാത്രം റിവായത്തിൽ വന്നിട്ടുള്ളതാണ്, അതിനെ ശാദാണ് എന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിട്ടുണ്ട്, തെളിവിന് പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ അർബഈൻ എന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ, അത് എത്ര നാളായണെങ്കിലും ശരി എന്നുള്ളതാണ് ഇന്ന് മനസ്സിലാക്കാനുള്ളത്. പിന്നെ ഒരു വിഷയം, ലൗ യഅലമുൽ മാറു ബൈന യദൈ മുസല്ലി മാദ അലൈഹി മിനൽ ഇസ്. ഇവിടെ ഇസ്മ എന്ന് വന്നത് ശരിക്ക് സഹീൽ ബുഖാരിയില് പിന്നെ ഫതുൽ ബാരി ഇബ്നു ഹജർ പിന്നെ ഈ ഇവിടെ ഇത് പിന്നെ ബ്ലൂഹുൽ മറാമിൽ എടുത്തു കൊടുത്തു. സഹീൽ ബുഖാരി ഇമാം ബുഖാരിയുടേത് റിപ്പോർട്ട് ചെയ്ത കുറെ റാവിമാരുണ്ട്, ഇമാം ബുഖാരിയിൽ നിന്ന് സഹീൽ ബുഖാരി പലരും എഴുതിയിട്ടുണ്ട്. അതില് പിന്നെ മുഹമ്മദ് ഇബ്നു മക്കി അബുൽ ഹൈസം അൽ കുഷ്മഹൈനി എന്ന് പറഞ്ഞിട്ടൊരു റാവിയുണ്ട് സഹീൽ ബുഖാരി, അയാളുടെ പ്രതിയിൽ മാത്രമേ ഈ മിനൽ ഇസ്മ എന്നുള്ളൂ, ബാക്കിയുള്ളവരുടെ പ്രതിയിലൊന്നും എന്തില്ല മിനൽ ഇസ്മ എന്നുള്ളതില്ല. അപ്പോ ലൗ യഅലമുൽ മാറു ബൈന യദൈ മുസല്ലി മാദ അലൈഹി മിനൽ ഇസ്മ എന്നുള്ളതില്ല, മാദ അലൈഹി ലകാൻ അൻ യഖിഫ അർബഈന ഖൈറൻ ലഹു മിൻ അൻ യമുറ ബൈന യദൈഹി എന്നാണ്. അപ്പോൾ മിനൽ ഇസ്മ എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റമായിട്ട് പാപമായിട്ട് എന്നാണ്. കാരണം ഈ റിവായത്ത് ആ പിന്നെ മുഹമ്മദ് ഇബ്നു മക്കി അബുൽ ഹൈസമിന്റെ, അത് അദ്ദേഹം സഹീൽ ബുഖാരി ഇമാം ബുഖാരിയുടെ ശിഷ്യന്മാർ പലരും എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നുസ്ഖയിൽ ചില നുസ്ഖകളിലൊക്കെ എന്ത് കാണാൻ സാധിക്കും, ഏറ്റക്കുറച്ചിലുകൾ കാണാൻ സാധിക്കും, ചില റിവായത്തുകൾ ഏറെ പദപ്രയോഗങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ബുഖാരി പകർത്തിയത് ഒരാളുടെ റിപ്പോർട്ടിൽ മാത്രമേ ഇമിനൽ ഇസ്മുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തായി, അത് ഇവിടെ ഇബ്നു ഹജർ എടുത്തു കൊടുത്തു. കാരണം എന്തിന്, ഇവിടെ ഉദ്ദേശം എന്താണ്, മാദാ അലൈഹി മിനൽ ഇസ്മ വദംബ്, കുറ്റമായി പാപമായി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. അതില്ല എങ്കിൽ മാതാലേഹി നടത്തിയെങ്കിൽ അതിന്റെ ആ ഗൗരവം മനസ്സിലാക്കാൻ പറ്റൂല, മനസ്സിലായി. അതുകൊണ്ടാണ് ഇമാം ബുഖാരി ആ പിന്നെ കുഷ്മഹൈനിയുടെ ആ ഒരു റിവായത്തിനെ ഇവിടെ കൊണ്ടുവന്നത്. ഏതായാലും ഹദീസ് അറിയിക്കണം എന്നാണ് ലൗ യഅലമുൽ മാറു ബൈന യദൈൽ മുസല്ലി മാദ അലൈഹി മിനൽ ഇസ്മി ലകാന അൻ യഖിഫ 40 ഖൈറൻ ലഹു മിൻ അൻ യമുറ ബൈന യദൈ, മനസ്സിലായല്ലേ. ഇവിടെ ഒരു ഇഷ്കാല്, അപ്പൊ ഒരാൾ നിസ്കരിക്കുകയാണ്, അയാൾ എത്ര മുന്നുകൂടി നടന്നുപോകാൻ പറ്റും? ഒരാൾ പള്ളിന്റെ ബാക്കിലാണ് നിസ്കരിക്കുന്നത്, പള്ളി അലത്തൂൽ മഫ്തൂഹാണ്. അപ്പൊ അയാളെ എത്ര കടന്ന് പിന്നെ വിട്ടുകൂടി കടന്നു പോകണം, എത്ര ദൂരം? സുജൂതി സുജൂതി അറിഞ്ഞിട്ടൊരാട് കുട്ടി. അതില് മാലിക്കികളും ഹനഫികളും പറഞ്ഞത് ഒരാളുടെ കദമിൽ നിന്ന് സുജൂതി ചെയ്യുന്നുണ്ടല്ലോ, കദം കാൽപാദത്തിൽ നിന്ന് സുജൂതി ചെയ്യുന്ന സ്ഥലം വരെ, അതാണ് എന്ത് ദൂരം. അത് കഴിഞ്ഞിട്ട് കടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ആ സ്ഥലം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, കടന്നു പോകാം എന്നുള്ളതാണ്. ഹംബലികളും ഷാഫിഈകളും പറഞ്ഞത് സലാസത്ത അദ്റൂർ, മൂന്ന് മുഴം, മൂന്ന് മുഴം കദം കാൽപാദത്തിന്റെ അടുന്ന് മൂന്ന് മുഴം അളക്കുക, ആ മൂന്ന് മുഴം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കടന്നു പോകാം എന്നുള്ളതാണ് ഹനഫി പിന്നെ ഷാഫിഈകളുടെയും അതേപോലെ തന്നെ ഹംബലികളുടെയും പക്ഷം. പല പണ്ഡിതന്മാരും ആ വീക്ഷണത്തെയാണ് മുഖവിലേക്ക് എടുത്തിട്ടുള്ളത്. കാരണം ഒരാൾ സുത്ര വെച്ചിട്ടില്ല എങ്കിൽ, സുത്ര വെക്കാതെ ഇത് പറഞ്ഞെന്താ, നമസ്കരിക്കുന്നവന്റെ മുന്നിലൂടെ എന്നാണ്, നമസ്കരിക്കുന്നവന്റെ മുന്നിലൂടെ എന്ന് പറഞ്ഞാൽ പള്ളി അലത്തൂൽ മറല്ലാതെയാണെങ്കിൽ അതൊക്കെ നമസ്കരിക്കുന്നവന്റെ മുന്നിലൂടെയാണ്. അപ്പൊ അയാളൊക്കെ ഈ ഒരു പിന്നെ കുറ്റത്തിന് അർഹനാകുക എന്നുള്ളതാണ്. അപ്പോ ചിലര് പറഞ്ഞു കാൽപാദം മുതൽ സുജൂതി ചെയ്യുന്ന ഇടം വരെ, അത് ഇത്ര ദൂരം എന്ന് പറയാൻ പറ്റില്ല, കാരണം ചില ആളുകൾ നീളമുള്ളവരായിരിക്കും, ചില ആളുകൾ ഷോർട്ടായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് അവരുടെ ഇതിനനുസരിച്ച് സുരുചി ഇതാണ് അതിന്റെ അളവ്. ചിലപ്പം എന്തായിരിക്കും, ആ അടയാളുണ്ടെങ്കിലും ആൾ അതിനോട് അടുത്ത് നിൽക്കുകയാണെങ്കിലോ, മനസ്സിലായില്ലേ. അത് നമുക്ക് ഇതിൽ വരും ഇൻഷാല്ലാ, വര സുത്രയാകൂ, അതല്ല സുത്രയായിട്ട് ഒരു വരല്ലാത്ത തന്നെ വേണമെന്നുള്ളത് ഇതിൽ വരും. അപ്പൊ ഒന്നാമത്തെ ഹദീസ് ആണ് അബി ജുഹൈമ ബിനിൽ ഹാരിസ് ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ യഅലമുൽ മാറു ബൈന യദൈൽ മുസല്ലി മാദ അലൈഹി മിനൽ ഇസ്മ ലകാന അൻ യഖിഫ 40 ഖൈറൻ ലഹു മിൻ അൻ യമുറ ബൈന യദൈ. അപ്പൊ ഈ ഹദീസ് അറിയിക്കണം എന്നാണ്, ഒരിക്കലും നിസ്കരിക്കുന്നവന്റെ മുന്നിലൂടെ നിസ്കരിക്കുന്നവനെ ഭേദിച്ച് കടന്നു പോകാൻ പാടില്ല എന്നുള്ളതാണ്. അത് തെറ്റാണ്, അത് തെറ്റാണ്. അത് പിന്നെ മക്കയെ സംബന്ധിച്ചിടത്തോളം മസ്ജിദുൽ ഹറാമിൽ നടന്നു പോകാൻ പറ്റുമോ? അതേപോലെ തന്നെ പിന്നെ അതല്ല, മക്കത്ത് മൊത്തത്തിൽ മസ്ജിദുൽ ഹറാം അല്ലാത്ത മറ്റ് സ്ഥലങ്ങളിൽ നടന്നു പോകാൻ പറ്റുമോ? പിന്നെ സുത്ര വെക്കുന്നതിന്റെ വിധി എന്താണ്? അതൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ ഒരു ഖിലാഫി ആയിട്ടുള്ള ഒരു മസലയാണ്. അതായത് ഒരാൾ നിസ്കാരത്തിൽ എന്ത് ചെയ്തു, സുത്ര വെക്കാതെ നിസ്കരിച്ച്, അയാൾ കുറ്റക്കാരനാണോ? സുത്ര വെക്കൽ നിർബന്ധാണോ? മനസ്സിലല്ലേ. ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞ സുത്ര വെക്കൽ നിർബന്ധം എന്ന് പറയാൻ പറ്റില്ല, അത് സുന്നത്താണ്, സുന്നത്താണ്. പിന്നെന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുത്രയില്ലാതെ തന്നെ നിസ്കരിച്ചത്? സഹീൽ ബുഖാരിയിലെ നിവേദനം വന്നിട്ടുണ്ട്, നിവേദനം വന്നിട്ടുണ്ട്. അതുകൊണ്ട് സുത്ര വെക്കൽ ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞത് അത് സുന്നത്താണ്. സുത്ര വെക്കാതെ ഒരാൾ നിസ്കരിച്ചു എന്ന് വിചാരിച്ചിട്ട് അയാളുടെ നിസ്കാരം ബാത്തിലാകൂല, നിസ്കാരം ബാത്തിലാകൂല എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ചില റിവായത്തുകൾ അങ്ങനെ വന്നിട്ടുണ്ട്. മക്കയെ സംബന്ധിച്ചിടത്തോളം ഈ സുത്ര ഉണ്ടല്ലോ, സുത്രന്റെ അനിവാര്യത അറിയിക്കുന്നതായ ചില വിഷയങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അപ്പം മക്കയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇത് നിർബന്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, സുത്ര വെക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അവര് തന്നെയും പറഞ്ഞത് അൽ മഷക്കത്തു തെജ്ലിബു തൈസീർ, സുത്ര വെക്ക എന്നുള്ളത് അസീമത്തിനെയാണ് അറിയിക്കുന്നത്, വെക്കൽ അനിവാര്യമാണ് എന്നുള്ളതാണ് അറിയിക്കുന്നത്. ഒരു സംഗതിക്ക് അസീമത്ത് അനിവാര്യതയെ അറിയിക്കുന്ന ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ അതിനൊരു റുക്സി ഉണ്ടാവും, ഇളവും ഉണ്ടാവും. അൽ മഷക്കത്തു തെജ്ലിബു തൈസീർ എന്നാണ്, പിന്നെ ഞെരുക്കം എളുപ്പത്തെ കൊണ്ടുവരും. അപ്പോൾ ഒരിക്കലും പിന്നെ കഅബയോടടുത്ത് പ്രത്യേകിച്ച് നിസ്കരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സുത്ര വെക്കുക എന്നുള്ളത് സാധ്യമല്ല, മനസ്സിലായി. പ്രത്യേകിച്ച് അതിന്റെ മുന്നിലൂടെ നടന്നു പോകുന്നവരുടെ മസല വരുമ്പോൾ. അതുകൊണ്ട് തന്നെ മക്കയുടെ വിഷയത്തിൽ ഇളവുണ്ട് എന്നാണ്. മസ്ജിദുൽ ഹറാമിന്റെ വിഷയത്തിൽ ഇളവുണ്ട്, മക്കയുടെ വിഷയത്തിലും മൊത്തത്തിലും ഇളവുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ദലിഫയുടെ രാവിൽ നിസ്കരിച്ചപ്പോൾ സുത്രയില്ലാതെയാണ് നിസ്കരിച്ചത് എന്നുള്ള റിവായത്ത് വന്നിട്ടുണ്ട്. മനസ്സിലായി, അത് മക്കയിൽ ഇളവുള്ള വിഷയമാണ് എന്നാണ് അതുകൊണ്ട് പണ്ഡിതന്മാർ ഉണർത്തുന്നത്. വരും വരും വരും, ഒരു കുറച്ച് വിഷയം ഉണ്ട് അത്ര ഇതില്. രണ്ടാമത്തെ ഹദീസ്, വൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ, ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിവേദനം. ഖാലത്ത്, അവർ പറഞ്ഞു, സുഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഗസ്വതി തബൂക് അൻ സുത്രത്തിൽ മുസല്ലി ഫഖാൽ മിസ്ല മുഖിറത്തിർ റഹ്ലി മിസ്ല മുഖിറത്തി അർറഹ്ലി അഖ്റജഹു മുസ്ലിം അഖ്റജഹു മുസ്ലിം. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ നിവേദനം. ഖാലത്, അവർ പറഞ്ഞു, സുഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കപ്പെട്ടു, ഫി ഗസ്വതി തബൂക്ക് തബൂക്ക് യുദ്ധത്തിൽ, തബൂക്ക് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കപ്പെട്ടു. തബൂക്ക് യുദ്ധം ഏത് വർഷത്തിന്? ഹിജ്റയുടെ ഒമ്പതിൽ, ഹിജ്റയുടെ ഒമ്പതിൽ തബൂക്ക് മദീനയിൽ നിന്ന് പടിഞ്ഞാറ് വടക്ക് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ സ്ഥലമാണ്. തബൂക്ക് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കപ്പെട്ടു, അൻ സൂത്രത്തിൽ മുസല്ലി നമസ്കരിക്കുന്നവന്റെ സൂത്രയെക്കുറിച്ച്, നമസ്കരിക്കുന്നവന്റെ സൂത്രയെക്കുറിച്ച് ചോദിക്കപ്പെട്ടു. എന്തായിരിക്കും ചോദിക്കപ്പെട്ടത്? നമസ്കരിക്കുന്നവന്റെ സൂത്രയെ കുറിച്ച് ചോദിക്കപ്പെട്ടു എന്നാണ്. അതിന്റെ വിധി എന്താണ്? അതിന്റെ ആകൃതി, നീളത്തിൽ എത്ര, വീതിയിൽ എത്ര, അതിന്റെ ഷർത്ത് എന്താണ്, ഇങ്ങനത്തെ ഏതായാലും സൂത്രയെ കുറിച്ച് ചോദിക്കപ്പെട്ടു. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മിസ്ല മുഖിറത്തിർ റഹ്ലി, മിസ്ല മുഖിറത്തിർ റഹ്ലി, റഹ്ലിന്റെ മുഖിറത് പോലോത്തതാണ് എന്ന് പറഞ്ഞു. റഹിൽ എന്ന് പറഞ്ഞാൽ ഒട്ടകപ്പുറത്ത് കയറിയിരിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഒരു സാധനമാണ്. സാഡിൽ ഒരു ഇങ്ങനെ നമ്മളൊരു പെരന്റെ മേൽക്കൂര വരെ ഇങ്ങനെ കാണൂലേ അല്ലെ, ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും, അതിങ്ങനെ അങ്ങോട്ട് വെക്കും. മനസ്സിലായി? അതിന്റെ മുന്നിലും ഉണ്ടാകും ഒരു പിന്നെ ഇങ്ങനെ ഇതുണ്ടാവും, അതിന്റെ പടി ഉണ്ടാവും, മുന്നിലും ഉണ്ടാവും ബാക്കിലും ഉണ്ടാവും ഇങ്ങനെ ഒരു സാധനം. ഇതിമങ്ങനെ ചാരും ചെയ്യും, ഇതിങ്ങനെ പിടിക്കുകയും ചെയ്യും അല്ലേ. ഇതിപ്പം മുൻഭാഗമാണ് എങ്കിൽ ഇതാണ് മുഖിറത്തുർ റഹൽ, ഇതാണ് മുഖിറത്തുർ റഹൽ. അതായത് ഒട്ടകത്തിന്റെ പുറത്ത് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ള, കയറിയിരിക്കാനുള്ള ആ സാധനത്തെയാണ് റഹൽ എന്ന് പറയാം. അതിന്റെ മുഖിറത്ത് പിന്നിലുള്ള ഒരു മരക്കഷ്ണം, അതിമെന്തേലും അതിന്റെ അറ്റത്തുണ്ടാവും, അല്ലെ ഇരുമ്പിന്റെയൊക്കെ എന്തെങ്കിലും ചട്ട പൊതിഞ്ഞതായിട്ടൊക്കെ. അപ്പൊ ഒരു നമസ്കരിക്കുന്നവന്റെ സുത്ര, അതിനെ കുറിച്ചാണ് ചോദ്യം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മിസ്ല മുഖിറത്തിർ റഹ്ലി, റഹ്ലിന്റെ മുഖിറത് പോലോത്തതാണെന്ന്. അപ്പൊ ചോദ്യം എന്തിനെ കുറിച്ചാണെന്ന് പറയാം, അതിന്റെ നീളം എത്രയാണ് എന്നുള്ളതാണ്. അതിന്റെ നീളം, അതായത് ഒരാൾ നിസ്കരിക്കുമ്പോ ഒരു സുത്ര വെക്കുമ്പോ ആ സുത്രക്ക് എത്ര നീളമുണ്ട് എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ടാണ് ഉത്തരം ഇങ്ങനെ വന്നത്. അപ്പൊ ഇതിന്റെ നീളം എത്രയാണ്? ഒട്ടകത്തിന്റെ ഈ റഹലിന്റെ മുഖീറത്തിന് എത്ര നീളം ഉണ്ടാവും? മനസ്സിലായില്ലേ? അത് ഒരു മുഴത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗമാണ് അതിന്റെ നീളം. സാധാരണ മുഖീറത്ത് റഹലിനുള്ള നീളം ഒരു മുഴത്തിന്റെ, മുഴ നടണ്ടെങ്കിൽ മുട്ട് മുതൽ വിരൽത്തുമ്പ് വരെയുള്ള നീളമാണ് അല്ലെ, അതിന്റെ മൂന്നിൽ രണ്ട് എന്നാണ്. അതുകൊണ്ട് ചിലർ പറഞ്ഞു ഇമാമു ദിറാ, ദിറായിന്റെ മുഴത്തിന്റെ എല്ലുണ്ടല്ലോ അതിന്റെ നീളമാണ്, അത് ഇതുവരെയാണ്. മുഴങ്കയ്യന്റെ എല്ല് മുട്ട് മുതൽ ഇതുവരെയാണ്. അപ്പൊ ഇത്ര നീളം, ഇവിടുന്ന് ഇതിനുള്ള നീളം. അങ്ങനത്തെ ഒരു സാധനം അത് സൂത്രയായിട്ട് വെക്കണം എന്നാണ് പറഞ്ഞ മനസ്സിലായണ്ട. അതാണ് പിന്നെ ഫഖാൽ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മിസ്ല മുഖിറത്തിർ റഹ്ലി, റഹ്ലിന്റെ പിന്നിലുള്ള ഈ മുഖിറത്ത് അതിൻ്റേത് പോലോത്തതാണ്. അപ്പൊ അത്ര നീളമാണ് വേണ്ടതെന്ന് അർത്ഥം സുത്ര വെക്കുമ്പോ. ഇതിന് ഖിറാത്ത് മുഅഖിറത്ത് എന്നുണ്ട്, മുഅഖിറത്ത് എന്നുണ്ട്, മുഅഖിറത്ത് എന്നുണ്ട് റിവായത്ത്, മുഅഖിറത്ത് എന്ന റിവായത്തുണ്ട്, മുഅഖിറത്ത് എന്ന റിവായത്തുണ്ട്. രണ്ടും പറയും അതിന്. ഇതവിടെ ഇതേപോലെ ഈ ഹദീസിൽ തന്നെ അങ്ങനെ റിവായത്തുണ്ട്. അഖ്റജഹു മുസ്ലിം, ഈ ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പൊ ഈ ഒന്നാമത്തെ ഹദീസിൽ പിന്നെ നമസ്കരിക്കുന്നതിന് മുന്നിലൂടെ നടക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത്, അത് പാടില്ലാതെ തെറ്റാണ്. രണ്ടാമത്തെ ഹദീസിൽ നമസ്കരിക്കുന്നതിന് മുന്നിൽ സൂത്ര വെക്കണം, പക്ഷെ ആ സൂത്ര എത്ര നീളമെങ്കിലും ഉണ്ടായിരിക്കണം, അത് മുഅഖിറത്തുർ റഹലിന്റെ നീളമെങ്കിലും ഉണ്ടായിരിക്കണം. അതാണ്. ഇനി മൂന്നാമത്തേത് മുഅഖിറത്തുർ റഹലിന്റെ വീതിയാണ്, മൂന്നാമത്തെ ഹദീസ് അറിയിക്കുന്നത്. അത് വഅൻസബ്രത ഇബ്നി മഅബദ് അൽ ജുഹനി റളിയല്ലാഹു ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിയസ്തതിർ അഹദുക്കും ഫി സ്വലാ വലൗ ബിസഹ്മിൻ അഖ്റജഹുൽ ഹാകിം. ഈ ഹദീസ് സബ്ര ഇബ്നു മഅബദ് അൽ ജുഹനിയിൽ നിന്നാണ് നിവേദനം. സബ്ര ഇബ്നു മഅബദ് അൽ ജുഹനി അദ്ദേഹം ജുഹൈന ഗോത്രക്കാരനാണ്, ബനു ജുഹൈന, അതുകൊണ്ടാണ് ജുഹനി. മദീനയിൽ ഇറങ്ങി പാർത്തു, മദീനയിലാണ് അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹം മുആവിയ റളിയല്ലാഹുവിന്റെ കാലത്തിൽ തന്നെ, ഈ അബൂ ജുഹൈമിനെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം മുആവിയ റളിയല്ലാഹുവിന്റെ കാലഘട്ടം വരെ ജീവിച്ചു. മുആവിയ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. സബ്ര ഇബ്നു മഅബദ് അൽ ജുഹനി, അബൂ സരിയ എന്നാണ് അദ്ദേഹത്തിന്റെ വിളിപ്പേര്. അബൂ സരിയ സബ്ര ഇബ്നു മഅബദ് അൽ ജുഹനി. ഈ സബ്രയുടെ ചരിത്രം മക്ക ഫത്തഹിനെ തുടർന്ന് അദ്ദേഹത്തെ റസൂലുള്ള ഒരു സഹാബിയോടൊപ്പം ഒരു പിന്നെ യുദ്ധസംഘത്തെ നിയോഗിച്ചു. റസൂൽ മക്ക ഫത്തഹിനോടനുബന്ധിച്ച് ഒരു യുദ്ധസംഘത്തെ നിയോഗിച്ചു. അങ്ങനെ ആ സംഘം ബനു ആമിർ ഗോത്രത്തിന് നേരെയാണ് പോയത്, ഹുസാ ഗോത്രത്തിന്റെ ഉപഗോത്രം അതിന് നേരെ പോയി. അങ്ങനെ അവരോട് യുദ്ധം ചെയ്തിട്ട് എന്ത് ചെയ്ത്, അവരെ തോൽപ്പിച്ചു. ആ പിന്നെ ബനു ആമിർ ഗോത്രത്തിൽ നിന്നൊരു സ്ത്രീയെ ഇവർ ബന്ദിയായിട്ട് പിടിച്ചു, ഒരു ജാരിയത്തിനെ ബന്ദിയായിട്ട് പിടിച്ചു. ബനു ആമിർ ഗോത്രത്തിൽ അദ്ദേഹം ആ പെണ്ണ് ആമിരിയത്തായിരുന്നു, നല്ല സുന്ദരിയായ സ്ത്രീയായിരുന്നു. അപ്പോ പിന്നെ ഇവരെന്ത് ചെയ്ത്, പിന്നെ ഈ സബുറയും ഉണ്ട് അദ്ദേഹത്തിന്റെ കൂട്ടുകാരനും ഉണ്ട്. അപ്പൊ അവര് ഈ സ്ത്രീയെ പിന്നെ അവർക്ക് യുദ്ധാർത്ഥത്തിൽ സ്വത്ത് കിട്ടിയല്ലേ, വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ആ സ്ത്രീ ചോദിച്ച്, പിന്നെ രണ്ടാളുണ്ട് ഞങ്ങൾ രണ്ടാള്, അപ്പൊ ചോദിച്ച് എന്താണ് മഹർ തരികയെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്തുണ്ട് ഒരു ബുറുദ, അയാളുടെ അടുത്ത് ഒരു ബുറുദ ഉണ്ട്. അപ്പൊ സബുറ പറയാണ്, ഞങ്ങൾ രണ്ടാണുങ്ങൾ, അതിൽ സുന്ദരൻ ഞാനാണ്, അയാൾ അത്ര തന്നെ സുന്ദരനല്ല, പക്ഷെ ഞങ്ങളടുത്ത് രണ്ടാളത്തും ബുറുദ ഉണ്ട് മഹർ കൊടുക്കണ്ടേ, പക്ഷെ ആ ബുറുദ മൂപ്പരടുത്താണ് നല്ലത്, എന്റെ ബുറുദ മോശമാണ്, അത്ര തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ബുറുദം പിന്നെ വസ്ത്രം എന്റെ സുഹൃത്തിന്റെ അടുത്താണ്, പക്ഷെ സുന്ദരന് ഞാനാണ്. അപ്പൊ ഈ പെണ്ണിനോട് ചോദിച്ച് ഞങ്ങളിൽ ഒരാളെ തെരഞ്ഞെടുക്കാൻ. അപ്പൊ അവളിങ്ങനെ നോക്കിന്ന് രണ്ടാളെ, ആണുങ്ങളെ നോക്കി പിന്നെ ഇതും നോക്കി, അവസാനം എന്നെ തെരഞ്ഞെടുത്തെന്നാണ് സബ്ര പറയുന്നത്. അങ്ങനെ സബ്ര അവരെ കല്യാണം കഴിച്ചു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പിന്നെ ഈ അത് ഈ മുത്തവാന്റെ വകുപ്പിലാണ് അന്നും അത് ഉണ്ട്. പിന്നെ റസൂൾ അത് അവരോട് അതിനെ ഒഴിവാക്കാൻ പറയുക ചെയ്തു, കാരണം മുത്തവ കല്യാണം വിരോധിക്കപ്പെട്ടു. സബ്ര ഇബ്നു മഅബദിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. ഏതായാലും സബ്ര ഇബ്നു മഅബദ് അൽ ജുഹനിയിൽ നിവേദനം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിയസ്തതിർ അഹദുക്കും, നിങ്ങളിൽ ഒരാൾ മറ സ്വീകരിക്കട്ടെ. ലിയസ്തതിർ ലാമുൽ അമ്രാണ്, മറ സ്വീകരിക്കട്ടെ. ഫിസ്സലാ നമസ്കാരത്തിൽ, വലൗ ബിസഹ്മിൻ വലവുബി സഹം, സഹം എന്ന് പറഞ്ഞാൽ എന്താ അമ്പ്, സഹം എന്ന് പറഞ്ഞാൽ അമ്പ്. വലവുബി സഹമിൻ, ഒരു അമ്പ് കൊണ്ടെങ്കിലും, ഒരു അമ്പ് കൊണ്ടെങ്കിലും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലിയസ്തതിർ അഹദുക്കും, നിങ്ങളിൽ ഒരാൾ മറ സ്വീകരിക്കട്ടെ, ഫിസ്സലാം നമസ്കാരത്തിൽ, വലവുബി സഹമിൻ, ഒരു അമ്പ് കൊണ്ടെങ്കിലും. എന്താ അതിന്റെ അർത്ഥം? ഒരമ്പെങ്കിലും കുത്തിയാട്ടിയിട്ട് മറയാക്കട്ടെ എന്ന്, സുത്രയായിട്ട് ഒരു അമ്പെങ്കിലും സ്വീകരിക്കട്ടെ എന്നാണ്. മനസ്സിലല്ലേ? അമ്പ് അവിടെ പറഞ്ഞെന്താ, അമ്പ് എത്ര ഉണ്ടാവും? അമ്പ് ചെറിയതായിരിക്കും അല്ലേ, നേർത്തെ ഒരു കൊള്ളി പോലെ ആയിരിക്കും അമ്പ്. അപ്പൊ അങ്ങനത്തെതെങ്കിലും കുത്തിയിട്ട് എന്ത് ചെയ്യണം, പിന്നെ സുത്ര സ്വീകരിക്കണം എന്നാണ്. അപ്പൊ സുത്രന്റെ നീളം അത് മിസ്ലിം മുഖിറത്തിൽ റഹിൽ, വീതി ഒരു അമ്പിന്റെ ആ വീതി ഉള്ളതായാലും വേണ്ടില്ല എന്നർത്ഥം. അഖ്റജഹുൽ ഹാകിം, ഈ ഹദീസ് ഹാകിം റിപ്പോർട്ട് ചെയ്തതാണ്. ഹാകിം മാത്രമല്ല, ഇമാം അഹ്മദ്, ഇമാം ബൈഹഖി, ഇബ്നു ഹുസൈമ, ഇബ്നു അബി ശൈബ, ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഹദീസ്. ലിയസ്തതിർ അഹദുക്കും ഫിസ്സലാം വലൗ ബിസഹ്മിൻ. ഈ ഹദീസ് അറിയിക്കുന്നത് എന്താ? ഹദീസ് അറിയിക്കുന്നത് നമ്മൾ നമസ്കരിക്കുമ്പോൾ സുത്ര സ്വീകരിക്കണം, അതിന് എത്ര ഒരു നേരിയ കൊള്ളിയാണെങ്കിലും വേണ്ടില്ല എന്നർത്ഥം. നേരിയൊരു കൊള്ളിയാണെങ്കിലും സുത്രയായിട്ട് സ്വീകരിക്കണം എന്നുള്ളതാണ്. വരക്കണ വരന്റെ വിഷയത്തിൽ വരുന്ന ഒരു ഹദീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഷാല്ലാ അടുത്ത ആഴ്ചയിൽ അത് വിശദീകരണം വരും. ഇനി അടുത്ത ഹദീസ്. വൻ അബി ദർറിനിൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഖ്തഉ സലാത്തർ റജുലിൽ മുസ്ലിമി ഇദാ ലം യകൻ ബൈന യദൈഹി മിസ്ല മുഅഖിറത്തിർ റഹ്ലി അൽ മർഅതു والحمار والكلب الأسود الحديث وفيه الكلب الأسود شيطان أخرجه مسلم وله عن أبي هريرة نحوه دون الكلب ولأبي داود والنسائي عن ابن عباس نحوه دون آخره وقيد المرأة بالحائط بالحائط. എന്താ ഈ ഹദീസ്? ഈ ഹദീസ് ഭയങ്കര ചർച്ചന്റെ ഒരു ഹദീസാണിത്. ചർച്ചന്റെ ഹദീസ് എന്ന് പറഞ്ഞെങ്കിൽ ഇതിനെ കുറിച്ച് വിശാലമായ സംസാരങ്ങളാണ്, വിശദമായത് അത് അന്ന് മുതലുണ്ട്. സഹാബികളുടെ കാലം മുതൽ സംസാരമുണ്ട്. എന്തുകൊണ്ട് സംസാരം? ആരാ സംസാരിച്ച്? ആരാ പറയാ? സഹാബികളുടെ കാലത്ത് ആരാ ഇതിനെ കുറിച്ച് സംസാരിച്ച്? ഈ ഹദീസിന് അർത്ഥം പറയുമ്പോ ആ സംസാരം മനസ്സിൽ ഓർമ്മ വരും. വൻ അബീദറിൽ ഗിഫാരി, അബൂദറുൽ ഗിഫാരിൽ നിവേദനം. അബൂദറുൽ ഗിഫാരിന്റെ പേര് ആർക്കറിയാം? അബൂദറുൽ ഗിഫാരി, അദ്ദേഹം ജുന്ദുബ് ഇബ്നു ജുനാദയാണ്. അബൂദർ വിളിപ്പേരാണ്, അദ്ദേഹത്തിന്റെ പേര് ജുന്ദുബ് ഇബ്നു ജുനാദ. ജുന്ദുബ് ഇബ്നു ജുനാദ അൽ ഗിഫാരി. അബൂദർ റളിയല്ലാഹു തആല ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് വന്ന മഹാനാണ്. ചില റിപ്പോർട്ടുകളിൽ കാണാൻ ഞാൻ ഇസ്ലാമിൽ അഞ്ചാമനാണെന്ന് പറഞ്ഞത്, അത് അഞ്ചാമൻ എന്നുള്ള അർത്ഥത്തിലല്ല. പിന്നെയോ അദ്ദേഹം ആദ്യകാലത്തിൽ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹം എല്ലാവർക്കും പ്രസിദ്ധനായ റാവിയാണ്. അബൂദർ അൽ ഗിഫാരി ഹിജ്റയുടെ 32 റബദയിലാണ് അബൂദർ അൽ ഗിഫാരി മരണപ്പെടുന്നത്. ഹിജ്റയുടെ 32 റബദയിൽ, റബദ എന്ന മദീനക്കടുത്ത സ്ഥലത്ത് വെച്ച്. അദ്ദേഹം തനിച്ചായിരിക്കാണ് അദ്ദേഹം മരണപ്പെട്ടത്. നബിസ്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വിഷയത്തിൽ പറഞ്ഞു, അബൂദർ യഈശു വഹീദൻ വയമൂത്തു വഹീദൻ വയുബഅസു വഹീദ. തനിച്ച് ജീവിക്കും, തനിച്ചായിരിക്കാൻ മരണപ്പെടും, തനിച്ച് അദ്ദേഹം ഒരിടത്തുനിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അബൂദർ റളിയല്ലാഹു തആലനെ എല്ലാവർക്കും അറിയണ പ്രസിദ്ധനായ റാവിയാണ്. അബീദറിൻ ഗിഫാരി റളിയല്ലാഹു അൻഹു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യഖ്തഉ സലാത്തർ റജുലിൽ മുസ്ലിം, മുസ്ലിമായ ഒരു മനുഷ്യന്റെ നമസ്കാരത്തെ മുറിക്കും. യഖ്തഉ നമസ്കാരത്തെ മുറിക്കും, തന്നെ ഇതില റജുൽ റജുലുണ്ട്, റജുൽ മുഷ്കിൽ. യഖ്തഉ സലാത്തർ റജുലിൽ മുസ്ലിം, മുസ്ലിമായ റജുലിന്റെ മനുഷ്യന്റെ നമസ്കാരത്തെ മുറിക്കും. ഇദാലമ്യ കുൻബൈനയദൈഹി, അവന്റെ മുന്നിലില്ല എങ്കിൽ, ഇദാലമ്യ കുൻബൈനയദൈഹി, അവന്റെ മുന്നിൽ ഇല്ല എങ്കിൽ, മിസ്ലു മുഅഖിറത്തിർ റഹിൽ, മുഅഖിറത്തിർ റഹിൽ പോലുള്ളത്, മുഅഖിറത്തിർ റഹിൽ നമ്മൾ പറഞ്ഞു, അതുപോലുള്ളത് അവന്റെ മുന്നിലില്ല എങ്കിൽ അവന്റെ നമസ്കാരത്തെ മുറിക്കും. ആരെ മുറിക്കുക? അൽ മർഅത്തു, സ്ത്രീ, വൽ ഹിമാർ, കഴുത, അക്രമക്കുമുള്ള, വൽ കെൽബുൽ അസ്വദ്, കെൽബുൽ അസ്വദ് കറുത്ത നായ, അക്രമക്കുമുള്ള, വൽ കെൽബുൽ അസ്വദ് കറുത്ത നായ. അൽ ഹദീസ്, ഈ ഹദീസിന് ഇനിയും ബാക്കിയുണ്ട്. അൽ ഹദീസ് വഫീഹി, ഹദീസിലുണ്ട്, അൽ കെൽബുൽ അസ്വദ് ഷെയ്ത്താൻ. കെൽബുൽ അസ്വദ് എന്താണ്? ഷെയ്ത്താനാണ്. ഈ ഹദീസ് പറഞ്ഞിട്ട് ഈ ഹദീസിന് തുടർച്ചയായിട്ടുണ്ട്, ബാക്കിയുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ അബൂദറാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അബൂദർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങോട്ട് ചോദിക്കുകയാണ്, മാ ബാലുൽ കെൽബിൽ അസ്വദി ബിനൽ കെൽബിൽ അസ്വരി ഒമിനൽ കെൽബിൽ അഹ്മർ എന്ന്, അൽ അബിയൽ, പിന്നെ കറുത്ത വെളുത്ത നായുണ്ട്, മഞ്ഞ നായുണ്ട്, അതേപോലെ ചുവന്ന നായുണ്ട്, അതിനൊന്നും, പിന്നെ അതിൽ നിന്നൊക്കെ ഈ അൽ കെൽബുൽ അസ്വദ് എന്തുകൊണ്ട് പറയപ്പെട്ടു, എന്തുകൊണ്ട് നിസ്കാരം മുറിക്കും എന്ന് അബൂദർ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ കാരണം പറഞ്ഞതാണ്, അൽ കെൽബുൽ അസ്വദ് ഷെയ്ത്താൻ, കെൽബുൽ അസ്വദ് എന്താണ്? ഷെയ്ത്താനാണ്. അതാണ് വഫീഹി, അതിലുണ്ട് അൽ കെൽബുൽ അസ്വദ്. അബൂദർ ഈ ഇത് റസൂലുള്ള പറഞ്ഞപ്പോൾ അബൂദർ ഇങ്ങനെ ചോദിച്ചു, അപ്പൊ റസൂലുള്ള പറഞ്ഞാണ് എന്ത്? അൽ കെൽബുൽ അസ്വദ് ഷെയ്ത്താൻ. അതുകൊണ്ടാണ് വഫീഹി എന്ന് പറഞ്ഞാൽ ഹദീസിൽ തന്നെ ഉണ്ട്. അഖ്റജഹു മുസ്ലിം, ഈ ഹദീസ് ആർ റിപ്പോർട്ട് ചെയ്തത്? ഇമാം മുസ്ലിമാണ്. വലഹു, മുസ്ലിമിനുണ്ട്, അൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു, അബു ഹുറൈറയിൽ നിന്നും, നഹ്വഹു, ഇതുപോലത്തെ ഹദീസ്, ഇതുപോലത്തെ ഹദീസ്, പക്ഷേ ദൂനൽ കൽബ്, അതിലെന്തില്ല? ആ കെൽബില്ല, കെൽബിനെ കുറിച്ചുള്ള പരാമർശമല്ല. പക്ഷെ മുസ്ലിമിൽ തന്നെ കെൽബിനെ, കെൽബ് എന്ന ഹദീസ് വേറെ റിപ്പോർട്ടുണ്ട്, പക്ഷെ അബു ഹുറൈറയിൽ നിന്ന് വേദനത്തില്ല. വലി അബി ദാവൂദ് വൻ നസായി അൻ ഇബ്നു അബ്ബാസിൻ നഹ്വഹു, കണ്ട, ഇമാം അബു ദാവൂദും നസായിയും ഇബ്നു അബ്ബാസിൽ നിന്നും ഇതുപോലത്തെ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദൂന ആഖിരിഹി, പക്ഷെ അതിലെന്തില്ല? ഈ പിന്നെ അവസാന ഭാഗം ഉണ്ടല്ലോ, അൽ കൽബുൽ അസ്വദ് ഷൈത്താൻ എന്നുള്ള ആ ഭാഗം ഇല്ലാതെ. വഖയ്യദ അൽ മർഅത ബിൽ ഹായിദ് മാത്രമല്ല, വഖയ്യദ അൽ മർഅത, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല സ്ത്രീക്ക് ഖൈദ് വെച്ചു. എന്താ ഖൈദ്? ബിൽ ഹായിദ്, ആർത്തവകാരി എന്നുള്ള ഖൈദ് വെച്ചു, ഉപാധി വെച്ചു. എന്ന് പറഞ്ഞാല് ഇവിടെ പിന്നെ മുഅഖിറത്തുർ റഹ്ല ഇല്ലാതെ ഒരാൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ മുന്നിലൂടെ മർഅത്ത് പോയാൽ നിസ്കാരം മുറിയുന്നാണ്. പക്ഷെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിലൊരു ഖൈദ് വെച്ചു, ഉപാധി വെച്ചു, എല്ലാ സ്ത്രീയല്ല പിന്നെയോ? അൽ മർഅത്തുൽ ഹായിദ്, ആർത്തവകാരിയായ സ്ത്രീ, ആർത്തവകാരിയായ സ്ത്രീ, അത് ഇബ്നു അബ്ബാസിന്റെ ഖൈദാണ്. മനസ്സിലായോ? തൈബ്, അല്ലെ നമുക്ക് വരാം. അപ്പോ പിന്നെ നമസ്കരിക്കുന്നവന്റെ മുന്നിൽ മറയില്ല എങ്കിൽ, മറയില്ലെങ്കിൽ സ്ത്രീ, കഴുത, കറുത്ത നായ, ഇവര് നടന്നു പോയാൽ നിസ്കാരം ചെയ്യും, മുറിയും എന്നാണ് ഹദീസിലുള്ളത്. അതിനെക്കുറിച്ചാണ് വിശദമായ വിശാലമായ സംസാരമുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ, അതായത് പിന്നെ ഈ ഹദീസ് റസൂലുള്ളാഹിന്റെ വിയോഗാനന്തരം ഈ ഹദീസ് പരാമർശിക്കപ്പെട്ടപ്പോൾ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആലനെ അതിനെതിർത്ത്, ആയിഷമ്മേനെ പറഞ്ഞത് നിങ്ങൾ ഞങ്ങളെ കഴുതയോടും നായയോടും സമപ്പെടുത്തി. എന്നിട്ട് ആയിഷമ്മ പറയാണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ മുമ്പിൽ കിടക്കാറുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്യാൻ വരുമ്പോൾ ഞാൻ എന്റെ കാല് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വിളങ്ങിനായിരിക്കും. അപ്പൊ റസൂലുള്ള എന്റെ കാലിന് കുത്തും, അപ്പൊ ഞാൻ എന്റെ കാല് വലിക്കും, അപ്പൊ റസൂലുള്ള അവിടെ സുജൂദ് ചെയ്യാറുണ്ട് എന്നാണ് ആര് പറഞ്ഞത്? ആയിഷ റളിയല്ലാഹു തആലനെ പറഞ്ഞത്. ഈ ഹദീസിനെ കുറിച്ച് വലിയ സംസാരങ്ങളാണ് പണ്ഡിതന്മാർക്കിടയിൽ. അതിൽ ഫിഖഹിയായ മസാലകൾ, ഹദീസ് സഹീഹാണ് ബിലാശക്ക്. ഈ ഹദീസ് അബൂദറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു, അബൂ ഹുറൈറയിൽ നിന്ന്, അബ്ദുല്ലാഹി ബിൻ അബ്ബാസിൽ നിന്ന്, വേറെയും റാവിമാരിൽ നിന്ന് ഇത് റിപ്പോർട്ട്, അബ്ദുല്ലാഹി ബിൻ മുഹഫലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഹദീസ് അബ്ദുല്ലാഹി ബിൻ മുഹഫലിൽ നിന്ന് ഈ ഹദീസ് റിവാത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആയിഷ റളിയല്ലാഹു തആല അൻഹാന്റെ ഹദീസ് അത് സഹീഹാണ്. ഏത്? റസൂല നിസ്കരിച്ചു, അപ്പൊ അവര് റസൂലിന്റെ വീട്ടു മുമ്പിൽ കിടന്നിരുന്നു, അപ്പൊ റസൂല സുജൂദിലേക്ക് വരുമ്പോ റസൂലിന്റെ കാലിന് കുത്തും, അപ്പൊ കാലിയാൻ വലിക്കുമ്പോ റസൂൽ അവിടെ സുജൂദിരുന്നുള്ള ഹദീസ് സഹിയാണ്. പക്ഷെ അവിടെ ഒരു വിഷയം, ആയുഷമ്മന്റെ ഹദീസും സഹിയാണ്, ഈ ഹദീസും സഹിയാണ്. പക്ഷെ ആയുഷമ്മന്റെ ഹദീസ് പരാമർശിക്കുന്ന വിഷയം ഒന്ന് വേറെയാണ്, ഈ ഹദീസ് പരാമർശിക്കുന്ന ഒരു വിഷയം വേറെയാണ്. അതായത് ആയുഷമ്മന്റെ ഈ ഹദീസിൽ അൽ മാറിനെ കുറിച്ചാണ് പറയുന്നത്. മാർ എന്ന് പറഞ്ഞാൽ ആരാ? നടന്നു പോകുന്നവർ. അതായത് സ്ത്രീ മുന്നിലൂടെ നടക്കുകയാണ് എങ്കിലാണ് നിസ്കാരത്തെ ബാത്തിലാക്കുക എന്ന് പറഞ്ഞത്. ആയുഷമ്മന്റെ ഹദീസിൽ പറയുന്നത് മാറല്ല കാറാണ്. അതാണ് പിന്നെ കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാള് മുന്നില് നടക്കാതെ കിടക്കുകയോ നിൽക്കുകയോ ഇരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അനങ്ങാതെ നിൽക്കുന്നവന്റെ വിഷയമാണ് കാർ. അതാണ് ആയുഷമ്മന്റെ ഹദീസിലുള്ളത്. എന്നാൽ നടന്നു പോകുന്നവന്റെ വിഷയമാണ് ഈ ഹദീസിൽ പറഞ്ഞത്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹദീസിൽ ഇതിൽ എന്തുകൊണ്ട് സ്ത്രീ നടന്നു പോയാൽ എന്നാണ് റസൂല പറഞ്ഞത്. ചില റിപ്പോർട്ടുകളുള്ളത് പിന്നെ അബർ എന്നാണ്, അബറ എന്ന് പറഞ്ഞാൽ ഉബൂർ, കടന്നു പോവുക എന്നാണ്, ഉബൂറാണ്. അപ്പോ ഒരു സ്ത്രീ കടന്നു പോയിട്ടുണ്ട് എങ്കിൽ നിസ്കാരത്തെ മുറിക്കും എന്നാ പറഞ്ഞത്. അപ്പോ കടന്നു പോയിട്ടുണ്ടെങ്കിൽ മുറിക്കും. അതേസമയം മുന്നേ ഒരു സ്ത്രീ മുന്നിൽ നിന്നു എന്നു, അല്ലെങ്കിൽ മുന്നിൽ ഇരുന്നു, അല്ലെങ്കിൽ ഒരു സ്ത്രീ മുന്നിൽ കിടന്നു എങ്കിൽ നിസ്കാരം മുറിയില്ല എന്നറിയിക്കുന്ന തെളിവുണ്ട്. അതാണ് ആയുഷമ്മന്റെ ഹദീസ്. എന്നാൽ നടന്നു പോയിട്ടുണ്ടെങ്കിൽ, കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിസ്കാരത്തെ മുറിക്കും എന്നുള്ളതാണ് അബൂദറിന്റെയും അബൂഹുറൈറയുടെയും അതേപോലെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന്റെയും അബ്ദുല്ലാഹി ഇബ്നു മുഗഫലിന്റെയും മറ്റൊക്കെ ഹദീസ് അറിയിക്കുന്നത്. മനസ്സിലായി? എന്താണ് അതിലുള്ള പൊരുൾ? അള്ളാഹു ആലം. അതിന്റെ പൊരുൾ ഹിക്മത്ത് എന്ത് എന്നുള്ളത് അള്ളാഹു തആല ആലം. നമ്മൾ പിന്നെ ഇത്തരം ഹദീസുകൾ സഹിയായി സ്ഥിരപ്പെട്ടു വന്ന് ഇതുകൊണ്ട് അമലെടുക്കുവാൻ, ഇബാദത്ത് എടുക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ്. മനസ്സിലായി? അതുകൊണ്ട് നമ്മൾ ഇബാദത്ത് എടുക്കുന്നു എന്നുള്ളതാണ് ഇതിലുള്ളത്. ആയുഷമ്മന്റെ ഹദീസും ഈ ഹദീസും എതിരാകണില്ല. ആയുഷമ്മന്റെ ഹദീസ് കൈകാര്യം ചെയ്യുന്നത് അൽ കാറിന്റെ വിഷയത്തിലാണ്, അനങ്ങാതെ നിൽക്കുന്നവന്റെ വിഷയത്തിലാണ്. എന്നാൽ ഇവരുടെ ഹദീസ് കൈകാര്യം ചെയ്യുന്നത് മാറിന്റെ വിഷയമാണ്, കടന്നു പോകുന്നവന്റെ വിഷയമാണ്, നടന്നു പോകുന്നവന്റെ വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഹദീസുകളും വേറെ വേറെ വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നൊന്ന്, മർഅത്തിനെയും ഹിമാറിനെയും കെൽബിനെയും ഒന്നിച്ച് പറഞ്ഞ് വിചാരിച്ചിട്ട് പിന്നെ ഈ ഹിമാറും കെൽബും അവരുടെ പിന്നെ ദർജയിലാണ് മർഅത്ത് വരണമെന്നില്ല, അങ്ങനെ ഇന്ന് വരണില്ല. മൂന്നെണ്ണത്തിനെ പരാമർശിച്ചു എന്നേ ഉള്ളൂ. സ്ത്രീക്ക് ഇസ്ലാമിനുള്ള സ്ഥാനം എല്ലാവർക്കും അറിയാം. സ്ത്രീയെ ഇസ്ലാം ഏറെ ആദരിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ കടന്നു പോവുക എന്നുള്ളത് പിന്നെ എന്ത് ചെയ്യും, നമസ്കാരത്തിന്റെ ഖുശൂഇനെ ബാധിക്കും, ഖുശൂഇനെ അത് ബാധിക്കും. അത് കാരണത്താൽ തന്നെ പിന്നെ ഖുശൂഇനെ ബാധിക്കും എന്നുള്ളത് കാരണത്താലാണ് നിസ്കാരത്തെ മുറിക്കും എന്ന് പറഞ്ഞത്. അതിനെയും പണ്ഡിതന്മാർ നിരൂപണം നടത്തിയിട്ടുണ്ട്. അതായത് മുന്നിൽ കിടക്കുന്ന ആയിഷ റളിയല്ലാഹു തആലാനെ റസൂലുള്ളാഹിന്റെ ഖുശൂഇനെ ബാധിച്ചിട്ടില്ല എങ്കിൽ നടന്നു പോകുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഖുശൂഇനെ ബാധിക്കുക? അപ്പൊ പറഞ്ഞത് അത് ഭാര്യയാണ്, അന്യ സ്ത്രീ നടന്നു പോകുമ്പോഴാണ് പ്രശ്നം. മനസ്സിലായി? അപ്പോ അന്യ സ്ത്രീ ആകുമ്പോൾ എന്ത് ചെയ്യും? അത് ഖുശൂഇനെ ബാധിക്കും. ഭാര്യയാണെങ്കിൽ ഖുശൂഇനെ ബാധിക്കില്ല. അപ്പൊ ഒരു ഭാഗം പറഞ്ഞ് ഭാര്യയാണെങ്കിലല്ലേ, അന്യസ്ത്രീനെ കുറിച്ച് അറിയില്ല, ചിലപ്പോൾ ഭാര്യനെ കുറിച്ച് അറിയാം അത് മുന്നിൽ കിടക്കുമ്പോൾ തുടങ്ങിയ കുറെ പരാമർശങ്ങളുണ്ട്. ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹദീസ് സഹീഹായി വന്നിട്ടുള്ളതാണ് അത്. പിന്നെ ആയുഷമ്മന്റെ ഹദീസ് ഒരിക്കലും ഇതിനെതിരാവുന്നില്ല. ഒരു സ്ത്രീ മുന്നിലൂടെ നടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നമസ്കാരത്തെ ബാധിക്കും, നമസ്കാരത്തെ ബാധിക്കും. അതിന്റെ അർത്ഥം സ്ത്രീ കഴുതയെ പോലെയാണ് എന്നോ അല്ലെങ്കിൽ കറുത്ത നായയെ പോലെയാണോ എന്നോ അതിന്റെ അർത്ഥം ഉദ്ദേശമില്ല. കാരണം അത് മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൽ സ്ത്രീക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ സ്ഥാനങ്ങളെന്ത്, മഹത്വങ്ങളുണ്ട് എന്നുള്ളത് വേറെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. ഹറമിന്റെ ഹുക്മ് വരണേ നമ്മൾ പറഞ്ഞല്ലേ, ഹറമിന്റെ വിധി വേറെയാണ്. ഇൻഷാല്ലാഹ് നമുക്കതിൽ ഒന്നും കൂടി ഇതിൽ ഇതിന്റെ ഒരു വിശദീകരണം വരും. ഇനി ഇതിൽ മൂന്ന് ഹദീസുകൾ കൂടി ബാക്കിയുണ്ട്, അത് പറയുമ്പോൾ ഇതിന്റെ ചില മസലകൾ വരും. ഇതില് നിസ്കാരം മുറിക്കുമെന്നാ പറഞ്ഞത്, അത് നിസ്കാരത്തെ ബാത്തിലാക്കുമോ അതല്ല നിസ്കാരത്തിന്റെ പ്രതിഫലത്തെ കുറക്കുമോ, പൂർണ്ണതയെ നിഷേധിക്കുമോ, അതൊരു മസലയാണ്. ഒരു സ്ത്രീ നിസ്കരിക്കുന്നവന്റെ മുന്നിൽ എന്തില്ല, മുഅഖിറത്തുർ റഹലില്ല. ഇതുണ്ടെങ്കിൽ പ്രശ്നമല്ല, മുഅഖിറത്തുർ റഹലിനെ മറികടന്നിട്ട് ഒരു സ്ത്രീ പോയാലും പ്രശ്നമല്ല. മനസ്സിലല്ലേ? അതേപോലെ തന്നെ ഹിമാറോ കെൽബോ പോയിട്ടുണ്ടെങ്കിലും വിഷയമല്ല. അതേസമയം മുഅഖിറത്തുർ റഹൽ ഇല്ലാതെയാണ് നിസ്കരിക്കുമ്പോഴാണ് വിഷയം. അപ്പോ പിന്നെ ഒരു സ്ത്രീ നടന്നുപോയി, അല്ലെങ്കിൽ ഈ പറയപ്പെട്ട ഹിമാറോ കെൽബോ നടന്നുപോയി എങ്കിൽ ആ നിസ്കാരത്തിന്റെ ഹുക്മം എന്താ? നിസ്കാരം ബാത്തിലായോ അതല്ല നിസ്കാരം സാധുവാണോ? ഇമാം അബൂ ഹനീഫ, ഇമാം ഷാഫിഈ, ഇമാം മാലിക് അവരുടെ മദ്ഹബ്. അതേപോലെ തന്നെ ഹംബലി മദ്ഹബിൽ പ്രസിദ്ധമായ അഭിപ്രായം നിസ്കാരം സാധുവാണ്, സഹിയാണ്. പക്ഷേ നിസ്കാരത്തിന്റെ പൂർണ്ണതയെ ഹനിക്കും എന്നുള്ളതാണ്. നിസ്കാരം സാധുവാണ്, നിസ്കാരത്തിന്റെ പൂർണ്ണതയെ ഹനിക്കും. മനസ്സിലല്ലേ? സ്ത്രീ അതേപോലെ തന്നെ കഴുത അല്ലെങ്കിൽ കറുത്ത നായ കടന്നു പോയിട്ടെങ്കിൽ നിസ്കാരത്തെ ബാത്തിലാക്കൂല. അത് പ്രത്യേകം നിസ്കാരത്തിന്റെ പൂർണ്ണതയെ ഹനിക്കും, പ്രതിഫലത്തെ കുറക്കും എന്നുള്ളതാണ് അവർ പറഞ്ഞത്. പക്ഷെ ഈ ഹദീസിന്റെ ലഫ്ദ് നോക്കുകയാണെങ്കിൽ, ലഫ്ദ് അറിയിക്കുന്നത് എന്താ? ഈ ഹദീസിന്റെ ലഫ്ദ് എന്താണ് അറിയിക്കുന്നത്? നിസ്കാരത്തിന്റെ പൂർണ്ണത കുറക്കുന്നതാണോ നിസ്കാരത്തെ തന്നെ കുറക്കുന്ന? നിസ്കാരത്തെ മുറിക്കുന്നതാണ്, നിസ്കാരത്തെ മുറിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഇമാം അഹമ്മദിൽ നിന്നുള്ള ഒരഭിപ്രായം, അതേപോലെ തന്നെ ഹംബലി മദ്ഹബിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഇബ്നുൽ ഖയ്യിം പോലുള്ളതായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് നിസ്കാരത്തെ മുറിക്കുന്നതാണ്, നിസ്കാരം ബാത്തിലാകും എന്നുള്ളതാണ്. നിസ്കാരം ബാത്തിലാകും എന്നുള്ളതാണ്, നിസ്കാരം ബാത്തിലാകും, ഒരാൾ മടക്കി നിസ്കരിക്കണം എന്നർത്ഥം. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അത് അൽ കൽബുൽ അസ്വദിൽ മാത്രം പരിമിതപ്പെടുത്തി. കൽബുൽ അസ്വദ് മാത്രമാണ് നിസ്കാരത്തെ മുറിക്കുക. എന്തുകൊണ്ട് സ്ത്രീ നിസ്കാരത്തെ മുറിക്കൂല, സ്ത്രീ നിസ്കാരത്തെ മുറിക്കൂല എന്ന് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പറയാൻ കാരണം ആയിഷമ്മന്റെ ഹദീസാണ്. ആയിഷമ്മന്റെ ഹദീസാണ്, അത് നടന്നു പോകുന്ന വിഷയത്തിൽ നിസ്കാരത്തിന് മുന്നിൽ കിടക്കുകയാണല്ലോ, അത് കാരണത്താലാണ്. ഹിമാർ എന്തുകൊണ്ട് മുറിക്കൂല, ഹിമാർ മുറിക്കൂല എന്ന് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പറയാൻ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിനയിൽ നമസ്കരിച്ചുകൊണ്ടിരിക്കുക, മിനയിൽ നിസ്കരിക്കുകയാണ് ഇമാമായിട്ട്. അപ്പോ ബാക്കിലെല്ലാം സെഫ് ഇട്ടിട്ട് നിസ്കരിക്കുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല തന്റെ കഴുത പുറത്ത് വന്ന്, എന്നിട്ട് ചെയ്തു സെഫിനിടയിലൂടെ ഇബ്നു അബ്ബാസ് കഴുത പുറത്ത് നടന്ന്, എന്നിട്ട് എന്ത് ചെയ്തു? ഇബ്നു അബ്ബാസ് സെഫിനിടയിൽ ഇറങ്ങിയിട്ട് കഴുതയെ വിട്ടു. ഇബ്നു അബ്ബാസ് ജനങ്ങളോടൊത്ത് നിസ്കരിക്കാൻ തുടങ്ങി. അപ്പൊ ഈ കഴുത എന്തിനുണ്ട്? സെഫിന് മുന്നിലൂടെ നടന്നിട്ടുണ്ട്. അപ്പോ ആ ഹദീസിനെ വെച്ചിട്ടാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ സ്ത്രീയുടെയും അതേപോലെ തന്നെ കഴുതയുടെയും വിഷയം അത് നിസ്കാരത്തെ മുറിക്കൂല. എന്നാൽ അൽ കൽബുൽ അസ്വദ് അതിന് നിസ്കാരത്തെ പിന്നെ അത് നിസ്കാരത്തെ മുറിക്കുമെന്നുള്ളതാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. എന്നാൽ അതിനെ ഒഴിവാക്കുന്ന തെളിവുകൾ വേറെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അൽ കൽബുൽ അസ്വദ് നമസ്കാരത്തെ മുറിക്കും എന്നുള്ളതാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞത്. എന്നാൽ മൂന്നും ഒരുപോലെ നിസ്കാരത്തെ മുറിക്കും എന്നാണ് ഇബ്നു തൈമിയ, അതേപോലെ തന്നെ ഇബ്നുൽ ഖയ്യിം, പിന്നെ പിൽക്കാലത്തെ ഇവിടുത്തെ പണ്ഡിതന്മാരിൽ പിന്നെ മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലു ഷെയ്ഖ് മുൻ മുഫ്തി അവരുടെയൊക്കെ ഫത്വ വിഷയത്തിൽ വായിക്കാൻ സാധിച്ചത് ഈ ഹദീസ് അറിയിക്കുന്ന ബാഹ്യം എന്താണ് നിസ്കാരത്തെ ഈ മൂന്ന് കൂട്ടർ മുറിക്കും എന്നുള്ളതാണ്. കൽബുൽ അസ്വദിനെ കുറിച്ച് പറഞ്ഞു, അത് ഷെയ്ത്താനാണ്. കൽബുൽ അസ്വദ് ഷെയ്ത്താനാണ്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു. ഹിമാറിനെ സംബന്ധിച്ചിടത്തോളം ഹിമാറും ഷെയ്ത്താനായിട്ടൊരു ബന്ധമുണ്ട്. എങ്ങനെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ സമിഉതും നഹീഖൽ ഹിമാർ അല്ലെങ്കിൽ നഹീഖൽ ഹമീർ ഫസ്തഈദു ബില്ലാ മിനശ് ഷൈത്താൻ, കഴുത കരയുന്നത് കേട്ടാൽ നിങ്ങൾ അള്ളാഹുവിനോട് ഷെയ്ത്താനിൽ നിന്ന് അഭയം തേടണം. കാരണം കഴുത ഷെയ്ത്താനെ കണ്ടിട്ടുണ്ട് എന്നാണ്. ഷെയ്ത്താനൻ, അത് ഷെയ്ത്താനെ കണ്ടിട്ടുണ്ട് എന്നാണ്. മനസ്സിലായോ? നമ്മൾ ഈ ഹദീസിന്റെ ബാഹ്യം, ഇത് സഹിയായി സ്ഥിരപ്പെട്ടതാണ്, അതിന്റെ ബാഹ്യം അനുസരിച്ച് നമ്മൾ അതിനെ സ്വീകരിക്കുകയാണ് വേണ്ടത്. വഫീഹി അൽ കൽബുൽ അസ്വദ് ഷെയ്ത്താൻ, ഈ ഹദീസിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അൽ കൽബുൽ അസ്വദ് ഷെയ്ത്താനാണ് എന്ന്. ഞാൻ പറഞ്ഞു അബൂ ദറിന്റെ ചോദ്യത്തിന് മറുപടി ആയിട്ടാണ് റസൂലുള്ള പറഞ്ഞു. അഖ്റജഹു മുസ്ലിം. ഇനി വലഹു അൻ അബീ ഹുറൈറത്ത നഹ്വഹു ദൂന അൽ കൽബ്, കൽബ് എന്ന പരാമർശം അല്ലാതെ, അതായത് പിന്നെ ഈ അൽമറാത്തു അൽ ഹിമാർ എന്ന് പറഞ്ഞുകൊണ്ട് അബൂ ഹുറൈറയിൽ നിന്നും ഇമാം മുസ്ലിമിന് ഹദീസുണ്ട്. പക്ഷെ ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ അൽ കൽബ് വന്നതുമുണ്ട്. വലി അബി ദാവൂദ് വൻ നസായി അനി ഇബ്നു അബ്ബാസിൻ നഹ്വഹു, ഇതുപോലെ ഇബ്നു അബ്ബാസിൽ നിന്ന് അബൂ ദാവൂദിന്റെയും നസായിയുടെയും റിവായത്തുണ്ട്. ദൂന ആഖിരിഹി, അതിലെന്തില്ല, ഈ അവസാന ഭാഗമല്ല. വഖയ്യദൽ മർഅത ബിൽ ഹായിൽ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല സ്ത്രീയെ ഹായിൽ കൊണ്ട് കൈദ് വെച്ചു എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, അതായത് മുഅഖിറത്തുർ റഹിൽ ഇല്ലാതെ ഒരാൾ നിസ്കരിക്കുകയാണ് എങ്കിൽ ആ നമസ്കരിക്കുന്നവന്റെ നിസ്കാരത്തെ ആര് മുറിക്കും? ഇബ്നു അബ്ബാസിന്റെ ഫത്വ പ്രകാരം ആ ഹൈറുള്ള സ്ത്രീ മുറിക്കും എന്നാണ്. ഹൈറുള്ള സ്ത്രീ മുറിക്കും. പിന്നെ ഹിമാറും കെൽബുൽ അസ്വദും മുറിക്കുന്നതാണ്. ഒന്നാമത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഉണ്ടല്ലോ, ഈ പിന്നെ അൽമറത്തുൽ ഹായിദ് എന്നുള്ളതുണ്ടല്ലോ, ആ റിവായത്ത് പ്രബലപ്പെട്ടതല്ല. അപ്പൊ പ്രബലപ്പെട്ടതല്ലാത്തതാകുമ്പോ എന്തു വേണം, മൊത്തത്തിൽ സ്ത്രീ മുറിക്കും എന്നുള്ളതാണ്. മർഅത്ത്, അപ്പൊ കുട്ടികളോ? ഇവിടെ മർഅത്ത് എന്നാ പറഞ്ഞത്? അപ്പൊ ചെറിയ പെൺകുട്ടികൾ എന്തല്ല, മുറിക്കൂല. കാരണം അവര് മർഅത്തല്ല, അവരെന്തല്ല, മർഅത്തല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ നിസ്കരിച്ചപ്പോ ഉമ്മി സലമ പറയാണ്, ഉമ്മി സലമ റളിയല്ലാഹു തആല പറയാണ്, റസൂലിന്റെ ഭാര്യ ഉമ്മി സലമ പറയാണ്, അവർക്ക് രണ്ട് കുട്ടികളുണ്ട്, ഉമറും സൈനബും, വേറെയും കുട്ടികളുണ്ട്. അതില് രണ്ട് കുട്ടികൾ ചെറിയവർ. റസൂൾ നിസ്കരിക്കുമ്പോ എന്ത് ചെയ്ത്, ഉമർ ഓടിയെന്ന് മുന്നിൽ കൂടി. അപ്പൊ റസൂൾ ഉമറിനെ തടഞ്ഞ്. അപ്പൊ കുട്ടികളാണെങ്കിലും മുന്നിലൂടെ പോകാൻ സമ്മതിക്കാൻ പാടില്ല എന്നുള്ള തെളിവാണ്. ഉമറിനെ തടഞ്ഞപ്പോ എന്ത് ചെയ്തു, ഉമർ വേഗം ലജ്ജിച്ചിട്ട് മടങ്ങി, റസൂലിനെ തടഞ്ഞ് മടങ്ങി. പിന്നെ ഉമ്മി സലമയുടെ മറ്റൊരു കുട്ടിയാണ് സൈനബ്, സൈനബ് ഓടിയെന്ന്. അപ്പൊ റസൂലിനെ തടഞ്ഞ്, പക്ഷെ സൈനബ് കൂട്ടാക്കിയില്ല. സൈനബ് എന്ത് ചെയ്ത്, മുന്നിലൂടെ കടന്നുപോയി. റസൂലിനെ ഒരു പ്രയോഗം നടത്തുന്നുണ്ട്, അവർ നമ്മളെ അതിജയിച്ചു എന്നുള്ള അർത്ഥത്തിൽ, പെണ്ണുങ്ങൾ നമ്മളെ അതിജയിച്ചു എന്നുള്ള അർത്ഥം കണ്ടൊരു പ്രയോഗം. ഏതായാലും സൈനബ് കടന്നുപോയി. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ, റസൂലിനെ മടക്കി നിസ്കരിച്ചിട്ടില്ല. പിന്നെ എന്റെ അർത്ഥം എന്താ, നിസ്കാരം സഹിയാണ്. കുട്ടികൾ, പെൺകുട്ടികൾ നടന്നു പോയിട്ടുണ്ടെങ്കിൽ എന്തില്ല, പെൺകുട്ടികൾ നടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നിസ്കാരത്തെ മുറിക്കൂല. സ്ത്രീകൾ നടന്നു പോകുമ്പോഴാണ്, സ്ത്രീകളുടെ അപ്പൊ എത്ര പ്രായപരിധി, ആയിഷ ഉമ്മയിൽ നിന്നൊക്കെ 9 വയസ്സ്, 9 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണാണ് എന്നുള്ള രീതിയിലുള്ള ചില പിന്നെ റിവായത്തുകൾ കാണാം. ഇവിടെ ഈ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഈ മർഅത്തിനെ ഹായിദ് കൊണ്ട് കൈത് വെച്ചു എന്ന് പറഞ്ഞേ. അപ്പൊ ഇവിടെ എന്റെ അർത്ഥം, അൽ മർഅത്തുൽ ഹായിദ്, ആർത്തവകാരിയായ സ്ത്രീ, അതിനെ ബലപ്പെടുത്തിയവർ ഒരു ഇഷ്കാലായി. എന്താ ഇഷ്കാൽ എന്നറിയോ, ഒരു പെണ്ണ് നടന്നുപോയി, അവൾ ആർത്തവകാരിയാണോ അല്ലേ എന്നുള്ളത് നിസ്കരിക്കുന്നവൻ എങ്ങനെ അറിയാം, അറിയില്ല. അതുകൊണ്ട് ഒന്നാമത് ഈ ഹദീസ് എന്തല്ല, ബലപ്പെട്ടതല്ല, അതുകൊണ്ട് അത് തെളിവെടുക്കേണ്ട കാര്യമില്ല. അപ്പൊ അവര് പറഞ്ഞത് അവിടെ ഹായിദ് എന്ന് പറഞ്ഞ ആർത്തവകാരി എന്നല്ല. പിന്നെയോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ, ലാ യഖ്ബലുല്ലാഹു സലാത്തം, ലാ യഖ്ബലുല്ലാഹു സലാത്ത ഹായിദിൻ ബിദൂനി ഖിമാർ, ഖിമാർ ഇല്ലാതെ ഹായിദിന്റെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കൂല എന്നാണ്. ഖിമാർ എന്ന് പറഞ്ഞാൽ എന്താ, മുഖമക്കന. ഖിമാർ ഇല്ലാത്ത ഹായിലിന്റെ നിസ്കാരം ചെയ്യുക. അവിടെ ഹായിൽ എന്ന് പറഞ്ഞാൽ ആർത്തവകാരി എന്നല്ല അർത്ഥം. പിന്നെ പ്രായപൂർത്തിയായ പെണ്ണെന്നാണ്, പ്രായപൂർത്തിയായ പെണ്ണെന്നാണ്. ആ അർത്ഥമാണെങ്കിൽ ഓക്കെ. ഇവിടെ അൽമർഅത്തുൽ ഹായിദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർത്തവകാരിയായ പെണ്ണെന്ന വലിയ പെണ്ണുങ്ങള്, മനസ്സിലായി? ആ അർത്ഥത്തിലാകുമ്പോ എന്തില്ല, ഇഷ്കാലില്ല, ഇതില് ഇഷ്കാല് വരുന്നില്ല. വഖയ്യദൽ മർഅത്ത, ഇബ്നു അബ്ബാസ് ഖൈദ് വെച്ചു സ്ത്രീ എന്നുള്ളതിനെ ബിൽ ഹായിദ്, ഹായിദ് കൊണ്ട് എന്നാണ് ആർത്തവകാരിയായ പെണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ട് നടത്തും. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്റെ വാക്കാണ്, ഹദീസ് സഹീ മർഫുവായിട്ടുള്ള ഹദീസ് അല്ല അത്. അത് തന്നെയും പിന്നെ പ്രബലപ്പെട്ടതുമല്ല. ഇതാണിപ്പോ ഈ ഹദീസ്. ഇനി നമുക്കിതില് അപ്പൊ ഹറമിനിൽ നടന്നു പോവുകയാണെങ്കിൽ, ഹറമിൽ നിസ്കരിക്കുന്നവർ അവരുടെ മുന്നിലൂടെ സ്ത്രീ നടന്നു പോവുകയാണെങ്കിൽ നിസ്കാരം മുറിയോ? പിന്നെ അങ്ങനെയുള്ള ചില മസലകളുണ്ട്. ഇനി ഇതിൽ 3 ഹദീസുകൾ ഇനി നമുക്ക് വിശദീകരിക്കാനുണ്ട്, അതിലും കുറച്ച് മസലകൾ വരും. അത് നമുക്ക് ഇൻഷാല്ലാഹ് കൂടി പിന്നെ അത് ഒന്ന് ഇതാക്കാം. ഹറമിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ മറ്റു സ്ഥലങ്ങളുടെ ഹുക്കുമല്ല ഹറമിന്, മറ്റു സ്ഥലങ്ങളിലുള്ള ഹുക്കുമല്ല ഹറമിനുള്ളത്. അതുകൊണ്ട് തന്നെ ഹറമിന്റെ വിധി ഒക്കെ പിന്നെ പ്രത്യേകമാണ്. അത് ഏതായാലും അതൊന്നുകൂടി വിശദീകരിക്കാം, അത് ഒന്നുകൂടി വിശദീകരിക്കാം അടുത്ത ക്ലാസ്സിൽ. ഇതിലിപ്പോ എന്തെങ്കിലും ഇഷ്കാലുണ്ടോ വേറെ? കുറെ മസാലകൾ ഇതിലുണ്ട് ഉരുത്തിരിഞ്ഞിട്ട്. നമ്മളിപ്പോ സഹീഹായി വന്ന ഹദീസുകൾ നമ്മളെക്കാൾ പ്രാമാണികരും നമ്മളെക്കാൾ നമ്മളുടെ പൂർവികരായവർ പ്രാമാണികർ, അതേപോലെ തന്നെ ഈ ഹദീസിനെ ഷർഹ് ചെയ്ത മഹത്തുകളൊക്കെ ഇതിനെ കബൂലാക്കിയ ഹദീസാണ്. അതുകൊണ്ട് തന്നെ അവരാ കബൂലാക്കിയ ആ സ്വീകരിച്ച നിലപാടിനപ്പുറം ഒരു നിലപാട് നമുക്ക് വേണ്ടതില്ല, നമുക്ക് വേണ്ടതില്ല. അതില്ല എങ്കിൽ ഇപ്പോ പിന്നെ ഒരു പെണ്ണിന്റെ മുന്നിലൂടെ ഒരു പെണ്ണ് നടന്നുപോയി, പെണ്ണിന്റെ മുന്നിലൂടെ ഹിമാർ നടന്നുപോയി, നിസ്കരിക്കുന്ന ഒരു പെണ്ണിന്റെ മുന്നിലൂടെ കൽബിൽ അസുഖം നടന്നു പോയി, അവരുടെ നിസ്കാരത്തെ അത് മുറിക്കുവോ ഇല്ലേ തുടങ്ങി കുറെ മസലകൾ ഇതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ പിന്നെ ഈ ഹദീസ് അറിയിക്കുന്നത് എന്താണ്, ഒരു അർറജുലിൽ മുസ്ലിം നിസ്കരിക്കുക എന്നുള്ളതാണ്. മുസ്ലിമായ ഒരു റജുൽ, ശരിയാണ്, ഇസ്ലാമിലെ തക്കാലീഫുകൾ വിധിവിലക്കുകളിൽ റജുൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ റജുലും പിന്നെ മറുത്തൊക്കെ ഒരുപോലെയാണ്, വിധിവിലക്കുകളിൽ ആണും പെണ്ണൊക്കെ ഒരുപോലെയാണ്. പക്ഷെ ഇവിടെ അർറജുലിൽ മുസ്ലിം, മുസ്ലിമായ ഒരു റജുൽ എന്ന് പറഞ്ഞപ്പോ ഇവിടെ ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ആര് മാത്രമാണ്, ആണാണ്, ആണിന്റെ മുന്നിലൂടെ മറുത്ത്, അതേപോലെ ഹിമാറ് അൽകൽബുൽ അസ്വദ് എന്നുള്ളതാണ്. അതാണ് പണ്ഡിതന്മാരെ ഇതിൽ നിന്ന് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അള്ളാഹു തആല
അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.